ഹല്ലേലൂയ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ആ അത്രയും സമയം ഞാൻ ഓടിച്ച് ചില ഒന്ന് രണ്ട് വിഷയങ്ങൾ ഓടിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത്, മൂന്ന് വിടുതലുകൾ ഇന്ന് പകൽക്കാലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മൂന്ന് വിധ വിടുതൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവവുമായിട്ട് അടുക്കുവാൻ തടസ്സപ്പെടുത്തുന്ന മൂന്ന് വിധ തടസ്സങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ വിടുതൽ പ്രാപിക്കാം എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം ഞാൻ നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് നമുക്ക് നോക്കാം സെക്കൻഡ് കിങ് ചാപ്റ്റർ 2:9, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2:9. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, അവരക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? അതാണ് അവിടെ ചോദിക്കുന്നത്. ബിഫോർ ഐ ബി ടേക്കൻ എവേ ഫ്രം ദീ ആൻഡ് എലീശ സെഡ് ഐ പ്രേ ദീ ലെറ്റ് എ ഡബിൾ പോർഷൻ ഓഫ് ദ സ്പിരിറ്റ് ബി അപ്പോൺ മീ. എടുത്തു കൊള്ളപ്പെടുന്നതിന് അങ്ങയുടെ ഇരട്ടിപ്പങ്ക് ആത്മാവിനെ എനിക്ക് നൽകിത്തരണമെന്ന് എലീശ പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിരിക്കുന്ന ഒന്നാമത്തെ വിഷയം ആരാധനയാണ്. ഹല്ലേലൂയ. ആരാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതലുള്ളത്. ആരാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ശത്രു നമുക്കെതിരെ ഉയർത്തിയിരിക്കുന്ന കോട്ടകൾ തകരുന്നത്. ഇവിടുത്തെ പ്രശ്നം ഇതാണ്. ഗിൽഗാലിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഏലിയാവ് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടുന്നതിന് മുമ്പ് ഏലിയാവ് ഗിൽഗാലിൽ വെച്ച് ചോദിച്ചു, പറഞ്ഞു, നീ ഇവിടെ താമസിക്കുക, ദൈവം എന്നെ ബെഥേലിലേക്ക് അയച്ചിരിക്കുക. ഗിൽഗാൽ എന്ന് പറയുന്നത് നിന്ന നീക്കപ്പെടുന്ന സ്ഥലമാണ്. നിന്ദിക്കപ്പെട്ടവരായിരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം നമ്മെ നിന്ന നീക്കി, ഹല്ലേലൂയ, അടുത്ത് ബെഥേലിലേക്ക് കൊണ്ടുവന്നു. ബെഥേൽ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഭവനമാണ്. അവിടെയാണ് ആരാധന വെളിപ്പെടേണ്ടത്. അവിടെയാണ് ദൈവമായിട്ടുള്ളൊരു ഉടമ്പടി ചെയ്യേണ്ടത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവിടെ വെച്ച് പ്രവാചക ശിഷ്യന്മാർ പറഞ്ഞു, നിന്റെ ഗുരു എടുക്കപ്പെടാൻ പോവുകയാണ്, നീ പുറകെ പോകുന്നത് വ്യർത്ഥമാണ്. എന്നാൽ അവിടെ വെച്ച് അവൻ ഒരു പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. എലീശായ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ യാത്രയെക്കുറിച്ച് അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഞാൻ എരിഖോവിലേക്ക് പോവുകയാണ്, നീ ബെഥേലിൽ താമസിച്ചോളാൻ പറഞ്ഞു. എരിഖോ എന്ന് പറയുന്നത് അതായത് ഉടമ്പടി, ദൈവത്തിൻ്റെ വിളികേട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഗിൽഗാലാണ്. ശബ്ദം കേട്ട് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം, ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്ന ദൈവത്തിൻ്റെ ജനം അടുത്ത് കടന്നു ചെല്ലുന്നത്, ഹല്ലേലൂയ, ഒരു യുദ്ധക്കളത്തിലേക്കാണ്. അവിടെയാണ് ആരാധന വെളിപ്പെടേണ്ടത്. അവിടെയാണ് ദൈവജനത്തിന് വിടുതലുണ്ടാകേണ്ടത്. അവിടെയാണ് കോട്ടകൾ തകരേണ്ടത്. അവിടെയാണ് ബന്ധനങ്ങൾ അഴിയേണ്ടത്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അവര് അവസാനം പറഞ്ഞു, ഞാൻ എന്നെ ദൈവം യോർദാൻ ലയിച്ചിരിക്കുക, നീ ഇവിടെ താമസിക്കുള്ളാൻ പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അവൻ അത് കേട്ടില്ല. അവൻ പറഞ്ഞു, നിന്നിൽ നിന്ന് ഞാൻ ശക്തി പ്രാപിക്കുന്നു. അവനൊരു ഉദ്ദേശമുണ്ടായിരുന്നു, അതുവരെ ഞാൻ നിന്നെ പിന്തുടരും. അവർ രണ്ടുപേരും കൂടെ യോർദാന്റെ അടുക്കൽ ചെന്നു. യോർദാൻ നദി അവൻ അടിച്ചു, രണ്ടായി പിളർന്നു. അവർ രണ്ടുപേരും അക്കരെ കടന്നു. ഏലിയാവ് എലീശയോട് ചോദിച്ചു, നിന്നിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ആത്മാവിനെ എനിക്ക് വേണം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്. കർത്താവ്, 1-ാം നൂറ്റാണ്ടിൽ നീ പത്രോസിൻ്റെ മേൽ പകർന്നതിൻ്റെ ഇരട്ടിപ്പങ്ക് ആത്മാവിൻ്റെ മേൽ പകരണമേ. അന്ന് 1-ാം നൂറ്റാണ്ടിൽ നിൻ്റെ ശിഷ്യന്മാരുടെ മേൽ പകർന്നതിൻ്റെ ഇരട്ടിപ്പങ്ക് ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ. അവർ ചെയ്തതിൻ്റെ ഇരട്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവമേ നീ എനിക്ക് ഇടയാക്കണമേ എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഇരട്ടിപ്പങ്ക് പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? ഒന്നാമത് നാം അവൻ്റെ ശിഷ്യരാകണം. രണ്ടാമത്, ഹല്ലേലൂയ, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ നമുക്ക് ഒരുക്കമുണ്ടായിരിക്കണം. മൂന്നാമത്, അവൻ്റെ ശുശ്രൂഷ ചെയ്യണം. നാലാമത്, അവൻ്റെ കൂടെ അനുഗമിക്കണം. ചിലർ യേശുവിനെ അനുഗമിക്കും, ദൂരവേ പത്രോസിനെ പോലെ അനുഗമിക്കും, പക്ഷേ യേശുവിൻ്റെ കൂടെ അനുഗമിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. രണ്ടാമത്തെ ബ്ലെസ്സിങ്, രണ്ടാമത് നമുക്ക് തടസ്സമായിരിക്കുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലമാണ്. പലപ്പോഴും പലരുടെയും സാക്ഷ്യത്തിൽ കൂടെ കാണുന്നത്, ഒന്ന്, എനിക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലയിടത്ത് ഭർത്താവ് രക്ഷിക്കപ്പെടും, ഭാര്യ രക്ഷിക്കപ്പെടത്തില്ല. ചിലയിടത്ത് കുടുംബം, ഭാര്യയും ഭർത്താവും രക്ഷിക്കപ്പെടും, മക്കൾ രക്ഷിക്കപ്പെടത്തില്ല. ഇങ്ങനെയെല്ലാം വിഷയങ്ങളുണ്ട്. ചിലയിടത്ത് മാതാപിതാക്കൾ രക്ഷിക്കപ്പെടില്ല. ഇതെല്ലാം പ്രശ്നമാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, അടുത്ത് രണ്ടാമത് ആരാധനയ്ക്ക് തടസ്സപ്പെടുത്തുന്ന രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടായ ഭൗതിക നന്മകൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. സ്തോത്രം, പിശാച് രണ്ടാമത് നമ്മളെ പിടിച്ചെടുത്തുന്നത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിലായിരിക്കും. സ്തോത്രം, പലരുടെയും സാക്ഷ്യങ്ങൾക്ക് ഞാൻ ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിൽ കൂടെ പോവുകയാണ് എന്നുള്ള അനേക ലെറ്ററുകൾ എനിക്ക് വരാറുണ്ട്. ഞങ്ങളുടെ പ്രെയർ റിക്വസ്റ്റില് ഞങ്ങൾക്ക് 24 hours ഒരു പ്രെയർ ഇതുണ്ട്, അതിൽ വരാറുണ്ട്. അനേക ലെറ്ററുകൾ വരുന്ന കൂട്ടത്തിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു വിഷയമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇത് എന്താണ്? ഇവിടെ രണ്ടാമത്തെ വിഷയം നമുക്ക് നോക്കാം. സെക്കൻഡ് കിങ് ചാപ്റ്റർ 4:2, രണ്ടാം രാജാക്കന്മാർ 4:2. ആ, രണ്ടാമത് എലീശ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം പറക, പ്രൈസ് ദ ലോർഡ്, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളു എന്ന് ചോദിച്ചു. സ്തോത്രം. ഇവിടെ ഏലിയാവ് ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് ചെയ്യണം, എലീശ ഇപ്പോൾ ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം പറക. ഇവിടെ നമുക്കറിയാം ഒന്നാമത്തെ വാക്യത്തിൽ പ്രവാചക ഇവിടെ ഒരു സഹോദരി നിന്നും ഒരു വിധവയായ സഹോദരി പ്രവാചകനോട് നിലവിളിച്ച് പറയുകയാണ് നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അവൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഈ ഇദ്ദേഹത്തിന് നല്ല സാക്ഷ്യമുള്ളവനാണ്. ഹല്ലേലൂയ. അവൾ പറയുകയാണ് എൻ്റെ മരിച്ചുപോയ ഭർത്താവ് ആരായിരുന്നു, യഹോവ ഭക്തനായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമേ ഉള്ള ഇദ്ദേഹത്തിന്, എന്താ കാണുന്നിടത്തെല്ലാം ചെന്ന് കടം വാങ്ങി. അമേരിക്കക്കാരോട് പറഞ്ഞ നിങ്ങളൊന്നും സമ്മതിച്ചിരുന്നില്ല, ഇവിടെ ക്രെഡിറ്റ് കാർഡ് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതാണല്ലേ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. എന്നാൽ ഈ ഇവിടെ നമ്മൾ ഇവൾ കടം വാങ്ങിക്കുന്നു. ഞാൻ പലപ്പോഴും ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രിയപ്പെട്ടവരും അവർ ജോലി ചെയ്ത് അധ്വാനിക്കുന്ന അവരുടെ പണം മറ്റുള്ളവർ അനുഭവിക്കുന്നത് കാണുവാൻ സാധിക്കും. പലിശയ്ക്ക് പൈസ എടുത്തിട്ട് പലിശയും കൂട്ടുപലിശയുമായി പലിശ കൊടുത്തു കൊടുത്ത് വർഷങ്ങൾ കഴിഞ്ഞാലും മുതൽ അവിടെ കിടക്കുന്ന അനുഭവത്തിൽ നിന്നായിരിക്കുന്ന അനേക കുടുംബങ്ങൾ നശിച്ചിരിക്കുന്നത് കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കടം നമ്മളെ നശിപ്പിക്കുന്ന ഒന്നാണ്. ആ കാലത്ത് കടം വാങ്ങിച്ചിട്ട് കൊടുത്തില്ല എങ്കിൽ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. ഈ കാലത്ത് കാണണമെങ്കിൽ വിവരം അറിയും അല്ലേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇവള് ഈ അനുഭവത്തിലായിരുന്നു. ഇന്നും പിശാച് നോട്ടമിടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലാണ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ തകർക്കാം, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ തകർക്കാം, അവരുടെ ഭാവി എങ്ങനെ തകർക്കാം, അവരുടെ അനുഗ്രഹം എങ്ങനെ തകർക്കാം, ഇത് ഇന്നും പിശാച് നോക്കുന്ന ഒരു നോട്ടമാണ്. ഹല്ലേലൂയ. ഇവൾ പ്രവാചകനോട് നിലവിളിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, എന്റെ മക്കളെ ഇതാ അടിമകളായി പിടിച്ചുകൊണ്ടു പോകാൻ പോകുന്നു. പ്രവാചകൻ ചോദിച്ചു, ഞാൻ നിനക്ക് ചെയ്യണം, ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? അടുത്തൊരു ചോദ്യം നിന്നോട് ചോദിക്കുക, നിന്റെ വീട്ടിൽ നിനക്ക് എന്താണുള്ളത്? വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? നിന്റെ കയ്യിൽ എന്തുണ്ട്? സ്തോത്രം. അവൾ കൂളായിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഒന്നാമത് നമ്മുടെ സാമ്പത്തികമായ, ഐ എം നോട്ട് പ്രീച്ചിങ് പ്രോസ്പെരിറ്റി, ഞാൻ പ്രോസ്പെരിറ്റിക്ക് എതിരുമല്ല, ഞാൻ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നതല്ല. എന്നാൽ ഓർത്തോളണം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ തടസ്സമാകുന്ന ഒന്ന്, നമ്മൾ കടം വാങ്ങിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ തടസ്സമാണ്. രണ്ടാമത് നമ്മ ഇവിടെ ചോദിക്കുക, നിന്റെ കയ്യിൽ എന്ത് ഉണ്ട്? നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കും, എൻ്റെ എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കും. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കയ്യിലുള്ളത് ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. അവിടെയാണ് അനുഗ്രഹം. ഞാനിവിടെ 87 ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ വളരെ, എനിക്ക് അന്ന് ഇവിടെ ഒരു മലയാളികളെയൊന്നും എനിക്ക് പരിചയമില്ല, ഞാൻ വളരെ സാമ്പത്തികമായ ഞെരുക്കത്തിൽ കൂടെ പോകുന്ന, എൻ്റെ കയ്യിൽ ഒരു പൈസയുമില്ല. എനിക്ക് 3 ലിറ്റർ അയക്കണം നാട്ടിൽ. ഒന്ന് അന്ന് 35 സെൻറ്റാണ് ഒരു എയറോഗ്രാമിന്. ഞാനിങ്ങനെ നോക്കി നടക്കുക, തറയിൽ ഇങ്ങനെ നോക്കി നടക്കും. ചില്ലറ പൈസ ഉണ്ടെങ്കിൽ നുള്ളിപ്പുറ കിട്ടുന്നതെല്ലാം 1 സെൻറ്റ് 5 സെൻറ്റ് 10 ഇതെല്ലാം കിട്ടുന്നതിനെല്ലാം ഞാൻ നുള്ളിപ്പുറയ്ക്ക് പോക്കറ്റിലിടും. ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ടെലിഫോണിൽ ചെന്ന് വിരലിട്ട് നോക്കും പല കോയിൻസ് ഉണ്ടോ എന്ന്. അതും കിട്ടുന്നതിനെല്ലാം നുള്ളിപ്പുറയ്ക്ക് പോക്കറ്റിലിടും. അവസാനം ഇതെല്ലാം കൂടെ 1 ഡോളർ ആയപ്പോൾ ഞാൻ ഒരു ബുക്ക് റൂമിൽ കൊടുത്ത് 1 ഡോളറിൻ്റെ ബില്ല് കിട്ടി. അതും വാങ്ങിച്ച് ഞാൻ ഇങ്ങനെ പോക്കറ്റിട്ട് ആരാധനയ്ക്ക് വലിയ ഗമയിൽ ആരാധനയ്ക്ക് ചെന്നിരുന്നപ്പോൾ അന്ന് അവിടുത്തെ പാസ്റ്റർ പ്രസംഗിക്കുക, വാട്ട് നിൻ്റെ കയ്യിൽ എന്തുണ്ട് അത് കർത്താവിന് കൊടുക്ക്, കർത്താവ് നിനക്ക് 100 മടങ്ങ് തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോവേ, എന്ത് വന്നാലും ഇത് ഞാൻ കൊടുക്കത്തില്ല. ഞാൻ എൻ്റെ പാനിൻ്റെ പുറത്തുകൂടെ ഞാൻ ഇതിനെ പിടിച്ചു, ഇത് കൊടുക്കത്തില്ല. സ്തോത്രം. ഓഫറിങ്ങിൻ്റെ ബാഗിങ് വന്നു. ഞാൻ അറിയാതെ ഈ പൈസ എടുത്ത് അതിനകത്തിട്ടു. എൻ്റെ എഴുത്തയപ്പ് നിന്ന് എല്ലാം നിന്നു. ഞാൻ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഇവിടുത്തുകാരി ഒരു സിസ്റ്റർ എന്നെ കണ്ടിട്ട് ചോദിച്ചു, ബ്രദർ, യു ആർ ഫ്രം? ഞാൻ പറഞ്ഞു, ഐ എം ഫ്രം ഇന്ത്യ. വാട്ട് ഡൂയിങ് ഹിയർ? ഞാൻ പറഞ്ഞു, ഐ എം സ്റ്റഡിങ് ഹിയർ. ഓ ബ്രദർ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചൊന്ന് ഹഗ്, എന്നെ കെട്ടിപ്പിടിച്ചൊരു ഹഗ്ഗൊക്കെ ചെയ്തതിന് ശേഷം അവർ വാലറ്റ് തുറന്ന് 100 ഡോളറിൻ്റെ ഒരു നോട്ടെടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ബ്രദർ, കീപ് ഇറ്റ് എന്ന് പറഞ്ഞു. അന്ന് ബെഞ്ചമിൻ മനസ്സിലാക്കി പണം എങ്ങനെ ഉണ്ടാക്കാം. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇന്ന് ഞാൻ പണം ഈ ബെഞ്ചമിൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം അതാണ്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്, കൊടുത്താൽ കൊലത്തും കിട്ടുമെന്ന്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഒരു ചൊല്ലുണ്ട്, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിനെ വേണ്ടി കൊടു, നമ്മുടെ കരങ്ങളിരിക്കുന്നത് നമ്മൾ ദൈവത്തിന് കൊടുത്താൽ ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദ ലോർഡ്. കൊടുത്ത് അനുഗ്രഹം പ്രാപിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, ചോദിക്കാം, ഇവിടെ നിന്റെ കയ്യിൽ എന്തുണ്ട്? സ്തോത്രം. മോശയോട് ദൈവം ചോദിച്ചു, മോശെ, നീ പോയി മിസ്രയീമിൽ നിന്ന് എൻ്റെ ജനത്തെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. മോശ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് പോയാൽ പ്രസംഗിക്കാനും നോക്കത്തില്ല, എൻ്റെ എനിക്ക് തടിച്ച നാവാണ്, എനിക്ക് ഭയങ്കര വിക്കാണ്, ഞാൻ ഒരു വാക്ക് പറയണമെങ്കിൽ ചിരി നേരം എടുക്കും, അതുകൊണ്ട് വേറെ ആരെങ്കിലും പറഞ്ഞു വിടാൻ പറഞ്ഞു. ഉടനെ ദൈവം ചോദിച്ചു, മോശെ, നിന്റെ ഈ നിന്റെ നാവിനെയും നിന്റെ ഈ ആദരത്തെയൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? ഉടയമ്പുരാനോടാണ് ചോദിക്കുന്നത്. വേദപുസ്തകം പഠിച്ചാൽ ഇയാൾക്ക് വിക്കൊന്നുമില്ല കേട്ടോ, വിക്കില്ലാതെ ഇവൻ വിക്കിപ്പോയതാണ്. നമുക്കറിയാലോ പിള്ളേരോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ മേലുദ്യോഗസ്ഥർ ആരെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പം, നമ്മളൊരു കുഴപ്പം കാണിച്ചാൽ പിടിച്ചു നിർത്തി ഒന്ന് വരട്ടുമ്പം പപ്പ പപ്പ പപ്പാന്ന് വിൽക്കും, ഇല്ലേ? വിൽക്കത്തില്ലേ? പ്രൈസ് ദ ലോർഡ്. മോശയും വിൽക്കിയത് അതാണ്. കാരണം മോശയോട് പറഞ്ഞു, നീ പോയി, കാരണം ഇവൻ മിസ്രയീമിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുക, ഒരുത്തനെ കൊലപാതകം നടത്തിയിട്ട് വന്നിരിക്കുക, അവിടെ ചെന്നിട്ട് ഫറവൻ കൊല്ലാൻ നോക്കി നടക്കുക, അവിടെ ചെന്നിട്ട് ജനത്തെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞ സംഗതി പോലെ നടക്കുന്ന കാര്യമോ? മോശ വിക്കിപ്പോയി. പ്രൈസ് ദ ലോർഡ്. അവൻ പേടിച്ചെന്നും പറഞ്ഞു, മോശയോട് ചോദിച്ചു, മോസസ്, വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്, നിന്റെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചു. മോശ പറഞ്ഞു, ഒരു വടി. പ്രൈസ് ദ ലോർഡ്. ഞാൻ ആടിനെ മേയ്ക്കുന്ന ഒരു വടി. ഇതാ വടി താഴെ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞുകൊണ്ട് അവൻ ഇട്ടു വടി താഴെ. വടി താഴെ ഇട്ടപ്പോൾ വടി അതൊരു സർപ്പമായി അവൻ്റെ അടുക്കലോട് ചെയ്യുന്നു. ആ സർപ്പത്തിനെ കണ്ട്, പാമ്പിനെ കണ്ട മോശ പുറകോട്ടോടി, അല്ലേ? സ്തോത്രം. പാമ്പിനെ കണ്ട് പുറകോട്ടോടിയുള്ള ഗതി എന്താണ്? നമുക്ക് തന്നെ അറിയാം, നമ്മൾ പുറകോട്ട് എത്ര ദൂരം ഓടും, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ഇത് കണ്ടപ്പോൾ മോശ പറഞ്ഞു, മോശയുടെ ദൈവം പറഞ്ഞു, പിടിയടാ പാമ്പിനെ എന്ന് പറഞ്ഞു. മോശ പാമ്പിനെ കയറി പിടിച്ചതും പാമ്പ് വടിയായി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വടിയല്ല, പഴയ പോലെ വടിയായി മാറി. ഹല്ലേലൂയ. ആ വടി, ആ മോശ നിസ്സാരമായി കണ്ട ആ വടിയാണ്, ഹല്ലേലൂയ, മിസ്രയീമിൽ അനേക അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായതാണ്. ആ വടി നീട്ടിയപ്പോഴാണ് ചെങ്കടൽ രണ്ടായി പിളർന്നത്. ആ വടി കൊണ്ട് അടിച്ചപ്പോഴാണ് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടത്. ആ വടി കൊണ്ടാണ് ലക്ഷക്കണക്കിന് ഇസ്രയേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നത്. പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, ദൈവം അത് കരങ്ങളെടുത്താൽ അത് പ്രയോജനമുള്ളതായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ യേശു കർത്താവ് ലോകത്തിലായിരുന്ന സമയത്ത് ശിഷ്യന്മാർ നേരം വൈകുന്നേരമായി ശിഷ്യന്മാർ പറയുക, കർത്താവെ, ഇവരെല്ലാം പറഞ്ഞുവിട്, നേരം വൈകുന്നേരമായി, നമ്മളിപ്പോൾ നിർജ്ജന പ്രദേശത്താണ്, ജനം ക്ഷീണിച്ചു പോയെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ, ഇന്നും ശിഷ്യന്മാരെങ്ങനെയെങ്കിലും പറഞ്ഞുവിടാനാണ് നോക്കുന്നത്. കർത്താവ് ചോദിച്ചു, വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചു. അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു ബാലനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനിരിപ്പുണ്ട്. എടാ, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഈ ശിഷ്യന്മാരെങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഈ ഒരു കൊച്ചു ചെറുക്കനല്ലേ ഈ അപ്പവും മീനും ഇരിക്കുന്നത്? അങ്ങനെയുള്ളവരും വേണം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. എന്നിട്ട് അല്ലെങ്കിൽ ഒന്നീ ഇവൻ ചിൽഡ്രൻസ് മിനിസ്ട്രി നടത്തുന്നവരായിരിക്കണം അന്ത്രയോസ്, അല്ലെങ്കിൽ ഈ കൊച്ചു ചെറുക്കൻ ഇതെല്ലാം കൊണ്ടു പോകുന്ന സമയത്ത് മോനെ ഇതെന്താന്ന് ചോദിച്ചു കാണും. അപ്പോഴവൻ പറഞ്ഞു കാണും, എൻ്റെ അമ്മ എനിക്ക് തന്നുവിട്ട 5 അപ്പവും 2 മീനുമുണ്ട്, ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു കാണും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്തായാലും അന്ത്രയോസ് ആ കാര്യം കർത്താവിൻ്റെ കാര്യങ്ങൾ കൊടുത്തു പറഞ്ഞു, ഇങ്ങനെ വായിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവൻ ആ അന്ത്രയോസിന് ചോദിച്ചപ്പോൾ ഈ കൊച്ചു പയ്യൻ കൊടുത്തു. കൊടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടെങ്കിൽ എന്തുള്ളൂ, അവിടെ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ, അല്ലേ? പ്രൈസ് ഗാഡ്. അത് കർത്താവിൻ്റെ കയ്യിൽ ചെന്നു. കർത്താവ് അത് കരങ്ങളെടുത്ത് മുകളിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി, ഹല്ലേലൂയ, ജനത്തിന് കൊടുത്തു. എത്ര കൊട്ട അധികം വന്നു? 12 കൊട്ട. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഗാഡ് നെവർ ഗിവ് ഗുഡ് തിങ്സ്. ദൈവം ഒരിക്കലും നല്ലത് തരികയില്ല. ദൈവം തരുന്നത് ഏറ്റവും നല്ലതാണ്. ഹല്ലേലൂയ. തിന്ന് തൃപ്തിയാകാനല്ല വിശപ്പടങ്ങാനല്ല കൊടുക്കുന്നത്, തിന്ന് തൃപ്തി വന്ന അധികം വരത്തക്ക രീതിയിലാണ്. നല്ല വീഞ്ഞല്ല കൊടുത്തത്, ഏറ്റവും നല്ല വീഞ്ഞാണ് കൊടുത്തത്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് അവിടെ അത് ദൈവത്തിൻ്റെ കരങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ ചെന്നപ്പോഴാണ് അത് അനുഗ്രഹിക്കപ്പെട്ടത്. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് ചോദിക്കുക, നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? യൂത്തിനോട് ചോദിച്ചാൽ പറയും, എൻ്റെ കയ്യിൽ ഒരു മിനിസ്റ്റർ, എൻ്റെ ഒരു ശുശ്രൂഷയുണ്ടെന്ന് പറയും. എൻ്റെ അമ്മയപ്പയെ അമ്മായിയമ്മയെ ശുശ്രൂഷിക്കാൻ എനിക്കൊരു ശുശ്രൂഷയുണ്ട്, ഞാനൊരു തീരുമാനമായിട്ടാണ് വന്നത്, ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഒരു തീരുമാനമായിട്ടാണ് വന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മോട് ചോദിക്കുക, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഹല്ലേലൂയ. നമുക്ക് പറയാൻ സാധിക്കും, പ്രാർത്ഥന എൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കുടുംബം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ കരയും, അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ആൾക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മിഷണറിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇതെല്ലാം നമുക്ക് പറയാൻ സാധിക്കുമോ? ഹല്ലേലൂയ. ഇവിടെ ചോദിച്ചു, നിന്റെ കയ്യിലെന്നുണ്ട്? അവൾ പറഞ്ഞു, 1 ഭരണി എണ്ണയാണ്, അതുകൊണ്ട് ഉടനെ അടുത്ത ഓർഡർ നീ പോയി ചെന്ന് പാത്രങ്ങൾ വായ്പ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇവള് പാത്രം വായ്പ വാങ്ങിക്കാൻ പിള്ളേരെയാണ് പറഞ്ഞിട്ട് പാത്രം അടുത്തൊരു വാക്കൂടെ പറഞ്ഞു, പാത്രങ്ങൾ കുറവായിരിക്കരുത്, അല്ലെങ്കിൽ ചെന്ന് അടുത്ത വീട്ടിൽ ചെന്ന് ഒരു ചെറിയ കപ്പ് കൊടുത്തുകൊണ്ട് വന്നേനെ. സ്തോത്രം. നമ്മൾ കൊണ്ടുപോകുന്നതനുസരിച്ചാണ് ബ്ലസ് അനുഗ്രഹം ലഭിക്കുന്നത്. ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു സ്പൂണിലും വെള്ളം കോരിക്കൊണ്ടുവരാം, ഒരു ബക്കറ്റിലും കൊണ്ടുവരാം, ഒരു ടാങ്ക് കൊണ്ടുപോയാലും കോരിക്കൊണ്ടുവരാം, അല്ലേ? പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ പണ്ടൊരിക്കൽ ജോണോസ്റ്റിൻ ഇന്ത്യയിൽ വന്ന സമയത്ത് അവിടെ ഒരു ഓഫറിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ ആൾക്കാരോ ചെറിയ ഈ പാത്രങ്ങൾ കൊണ്ടുകൊടുത്തു. ജോൺസോൺസ്റ്റീനടുത്ത് ദൂരെ എറിഞ്ഞിട്ട് പറഞ്ഞു, പോയി കുറേ ബക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ ഈ ചെറിയ പാത്രം വെച്ച് ഭിക്ഷാപാത്രം കൊണ്ട് ചെല്ലുന്നുണ്ടാ ഇത്രയും കിട്ടുന്നതെന്ന് പറഞ്ഞു വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. ബക്കറ്റ് കൊണ്ടുവന്നും പിരിവെടുത്തു, വലിയൊരു വലിയൊരു ബിഗ് എമൗണ്ട് അവിടെ കടന്നു വരുവാനിടയായി തീർന്നു. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അങ്ങനെ ആകുന്നതുകൊണ്ടാണ് ഇവിടെ അതാണ് പറഞ്ഞ പാത്രങ്ങൾ കുറയരുതെന്ന് പറഞ്ഞു ഈ സഹോദരൻ. ഞാൻ നമുക്കിപ്പോൾ ഇച്ചിരി ഇന്ത്യയിലോട്ടൊന്ന് പോവാം. നമ്മുടെ ഇന്ത്യയിലാണ് നമ്മളായിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ അടുത്ത ആൾ ബാങ്കുകാർ ജപ്തി ചെയ്യാൻ പോകും, ആ സമയത്ത് നമ്മുടെ അടുക്കൽ വന്ന് പാത്രം ചോദിച്ചാൽ എത്ര പേര് ചെമ്പ് പാത്രമൊക്കെ എടുത്ത് കൊടുക്കും? മനസ്സിരിക്കട്ടെ എന്ന് പറയും. ഏ, നിന്നെ ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ഇതിനെയും കൂടെ കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയല്ലേ, അത് മനസ്സിരിക്കട്ടെ എന്ന് പറയും. നമ്മളാരും കൊടുക്കത്തില്ല. പക്ഷേ ഈ സഹോദരി പോയില്ല, പിള്ളേരെ പറഞ്ഞു വിട്ടതേ ഉള്ളൂ, എടുത്തു കൊടുത്തു വിട്ടു. പക്ഷേ ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിൽ കൂടെ പോകുന്നു എങ്കിലും ഇവൾക്ക് നല്ലൊരു സാക്ഷി ആ ദേശത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഓടിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് കർത്താവിൻ്റെ കയ്യിലൊക്കെ കൊടുക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കയ്യിൽ അത് ചെന്ന് കഴിയുമ്പോൾ അത് അനുഗ്രഹമായി തീരും. ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ അനുഗ്രഹം. ഒന്ന്, ഇവൾക്ക് കടക്കാരി എന്നുള്ള ബോധം ഉണ്ടായിരുന്നതുപോലെ നമുക്കും നമ്മുടെ അവസ്ഥയെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടാക്കണം. രണ്ടാമത്, ഇവൾ എലീശയോട് നിലവിളിച്ചതുപോലെ നാം ദൈവത്തോട് നിലവിളിക്കുന്നവരായിരിക്കണം. മൂന്നാമത്, അവൾക്ക് അനുസരിക്കുവാനുള്ള ഒരുക്കം ഉണ്ടായിരുന്നു. നമുക്കും അനുസരിക്കുവാനുള്ള ഒരു ഒരുക്കം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ബ്ലെസ്സിങ്, ലൂക്കോസിൻ്റെ സുവിശേഷം 18:41 വാക്യമാണ്. ലൂക്ക് chapter 18:41. അവിടെ നമ്മൾ കാണുന്നത് യേശു കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് യേശു ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്തു ചെയ്യണം? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾക്ക് കാണുന്നത് ഇവിടെ ഒരു മനുഷ്യൻ, ബർത്തിലമായി എന്ന് പറയുന്ന ഒരു പിറവിക്കുരുടൻ, ഭിക്ഷ യാചിച്ചുകൊണ്ട് യെരിഹോവിൻ്റെ തെരുവീതിയിലിരിക്കുമ്പോൾ യേശു അതുവഴി കടന്നുപോയി. യേശുവാണെന്ന് അറിഞ്ഞപ്പോൾ അവന് യേശുവിനെ കാണാനൊരു താല്പര്യമുണ്ടായി. അവൻ ഇരുന്ന സ്ഥാനത്തു നിന്ന് എഴുന്നേറ്റ് യേശുവെ പലരോടും പറഞ്ഞു, സാറേ എന്നെ അവിടം വരെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. നമ്മൾ അതിൻ്റെ മാർക്കോസ് 10:47 പറഞ്ഞു, മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചു. പക്ഷേ ഇവൻ്റെ ആദരത്തെ ബന്ധിക്കുവാൻ ആർക്കും സാധിച്ചില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് ഉറക്ക നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. അവൻ്റെ നിലവിളി കേട്ട് യേശു തിരിഞ്ഞു നോക്കി അവനെ വിളിച്ചു. അവൻ്റെ വിളി കേട്ടപ്പോൾ, യേശുവിൻ്റെ വിളി കേട്ടപ്പോൾ അവൻ തൻ്റെ പുതപ്പ് ഇട്ട് ചാടിക്കളഞ്ഞ് പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എണീറ്റ് യേശുവിൻ്റെ അടുക്കൽ ചെന്നു. ചിലർ പുതപ്പും പിടിച്ചോണ്ടാ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നത്. അല്ല, യേശു വിളിച്ചല്ലോ, എന്തായാലും ഇതും കൂടെ കയ്യിൽ ഇരിക്കട്ടെന്ന്. കർത്താവിൻ്റെ വിളി കേട്ടാൽ പിന്നെ പഴയ പുതപ്പും പിടിച്ചോണ്ടിരിക്കരുത്. നമ്മുടെ നാട്ടിൽ പറയത്തില്ല, കക്ഷത്തിരിക്കുന്ന പോകാനും പാടില്ല, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. സ്തോത്രം. നീ കർത്താവിൻ്റെ വിളി കേട്ടാൽ നിൻ്റെ പഴയ പുതപ്പ് വലിച്ചെറിയണം. പഴയ ജീവിതമാകുന്ന പുതപ്പ്, പഴയ പാരമ്പര്യമാകുന്ന പുതപ്പ്, പഴയ സ്വഭാവമാകുന്ന പുതപ്പ്. ഹല്ലേലൂയ. ഇതൊന്ന് മാറി ഒരു പുതിയ അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദ ലോർഡ്. യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത്? ഇന്നത്തെ ഭർത്തലുമായിമാരാണെങ്കിൽ പറഞ്ഞു, ഒരു വീസ ഒപ്പിച്ചിരാങ്കിൽ ഞാൻ പ്രതീക്ഷയിലോ അമേരിക്കയിലോ ഒന്ന് പോയി കളയാന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, എനിക്ക് സൗഖ്യമാകണം. ഹല്ലേലൂയ. ഇന്നും യേശു കർത്താവ് സൗഖ്യമാക്കുന്ന കർത്താവാണ്. എൻ്റെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ അനേക രോഗികൾ സൗഖ്യമാകുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അനേക രോഗികൾ എൻ്റെ മിനിസ്ട്രിയിൽ സൗഖ്യമാകുന്നത് നേരിട്ട് കാണുവാൻ എനിക്കിടയായിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കൺവെൻഷൻ ആയാലും ക്രൂസേഡുകളിലായാലും വലിയ വലിയ മീറ്റിങ്ങുകളിലായാലും ചെറിയ മീറ്റിങ്ങുകളിലായും രോഗികൾ സൗഖ്യമാകുന്ന കാണുവാൻ എനിക്കിടയായിട്ടുണ്ട്. ഇന്നും കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഇന്ന് പകൽക്കാലം ജീവിതത്തിലെ ഏത് രോഗത്തോട് കടന്നു വന്നാലും ശരി, നിന്റെ ഏത് വേദനയായാലും ശരി, യേശു സൗഖ്യമാക്കുവാൻ മതിയായവനാണ്. പലപ്പോഴും മൂന്നാമത് നമ്മളെ അനുഗ്രഹിക്കുവാൻ നമുക്ക് തടസ്സപ്പെടുത്തുന്ന, ആരാധിക്കുവാൻ തടസ്സപ്പെടുത്തുന്ന മൂന്നാമത്തെ വിഷയമാണ് രോഗം. കൈകാലിനും മറ്റുമൊക്കെ വേദനയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കത്തില്ല. നല്ലപോലെ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചാൽ ഒന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വയ്യ, മുട്ടുമടക്കാൻ വയ്യ, നടുവിന് വേദന, മസിലിന് പിടുത്തം, ഇങ്ങനെ പലതും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം എന്തെന്നറിയാം? നീ ദൈവത്തോട് സന്നിധി ഇരിക്കരുത്, പ്രാർത്ഥിക്കരുത്, അനുഗ്രഹം പ്രാപിക്കരുത്. ഇത് പിശാച് നോക്കുന്ന, എന്നാൽ നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ലുധിയാന CMC അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നല്ല ടിപ്പ് ടോപ്പായിട്ടാണ് എപ്പോഴും വിസിറ്റിങ്ങിനൊക്കെ പോകുന്നത്, ഡോക്ടേഴ്സിൻ്റെ കൂടെ. ഈ ഡോക്ടേഴ്സ് ഇങ്ങനെ വിയർത്തൊലിച്ച് ഇങ്ങനെ രോഗികളെയൊക്കെ പരിശോധിച്ച് പോകുന്ന സമയത്ത് രോഗികൾ കംപ്ലയിൻ്റ് ചെയ്യുന്നതല്ല എന്നോട്, അവർ വിചാരിക്കും ഞാനാണ് സീനിയർ ഡോക്ടർ, മറ്റത് ജൂനിയർ ഡോക്ടർന്ന്. എന്നോട് പലപ്പോഴും ഡോക്ടേഴ്സ് ചോദിക്കാറുണ്ട്, പാസ്റ്റർമാൻ എങ്ങനെ ഡോക്ടർമാനാകുന്നത്? ഞാൻ പറയും, നമ്മൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, നിങ്ങൾ മരുന്ന് കൊടുത്ത് സൗഖ്യമാക്കും, ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കും. എൻ്റെ കയ്യിലും ചില മരുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഹാർട്ട് പ്രോബ്ലത്തിനുള്ള മരുന്നുണ്ട്, ഡയബറ്റിക്സിനുള്ള മരുന്നുണ്ട്, ബ്ലഡ് പ്രഷറിനുള്ള മരുന്നൊക്കെ എൻ്റെ ഉണ്ടെന്ന് പറയും. അതെന്താണെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ് കണ്ണും അടച്ച് മുഴങ്ങാലും മടക്കി നല്ലപോലെ കൈ അടിച്ചൊന്ന് ആരാധിച്ച് നല്ലൊന്ന് ശരീരമൊക്കെ ഒന്ന് വിയർക്കുക, 2-3 പ്രാവശ്യം ഒരു ദിവസം അത് ചെയ്തു നോക്കാൻ പറഞ്ഞു. ഈ ബ്ലഡ് പ്രഷറും പോകും, ഷുഗറും പോകും, ഹാർട്ട് പ്രോബ്ലം എല്ലാം മാറുമെന്ന് പറഞ്ഞു. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഇന്നും നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുവാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏത് രോഗമായാലും, ഏത് വേദനയായാലും, ഏത് സാമ്പത്തിക പ്രശ്നമായാലും ഇന്ന് ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് യേശു ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നമുക്കൊരു മനസ്സുണ്ടാകണം, എനിക്കതിൽ നിന്നൊരു വിടുതലേറ്റെടുക്കണമെന്നൊരു മനസ്സ് ഉണ്ടാകണം. അതുകൊണ്ടാണ് 38 വർഷം 38 ആണ്ട് ദീനം പിടിച്ചൊരു മനുഷ്യൻ കുളക്കരയിൽ കിടന്നപ്പോൾ യേശു അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ ഇന്ന് നമ്മളോടാണ് ചോദിച്ചത്, നമ്മൾ പറയാം മനസ്സിലാത്തതുകൊണ്ടാണോ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് ചോദിക്കും അല്ലേ. സ്തോത്രം, നമ്മൾ പുറമേ നോക്കും, കർത്താവ് ഹൃദയങ്ങളെ അറിയുന്നവനാണ്. ആമേൻ. കർത്താവ് അറിഞ്ഞു, ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. സ്തോത്രം, അതുകൊണ്ടാണ് ചോദിച്ചത്. ഹല്ലേലൂയ. കാരണം ഇവന് തീരെ കിടപ്പല്ല. നമ്മൾ വിചാരിക്കും 38 വർഷമായിട്ട് ചക്ക വെട്ടിയിട്ടിരിക്കും പോലെ കിടക്കുക എന്നല്ല. ഇവന് എഴുന്നേറ്റ് പോകാനുള്ളൊക്കെ കഴിവുണ്ട് അവന്. ഇവന് മനസ്സുണ്ടായിരുന്നെങ്കിലും ആ കുളത്തിൻ്റെ കരയിലോട്ട് കയറി ആ വിളിമ്പിൽ കയറി ഇരുന്നാൽ പോരെ. കുളം കറങ്ങുമ്പോൾ മറിഞ്ഞ് വീണാൽ തല പൊട്ടിയാലും സൗഖ്യമുണ്ട്, നടു ഒടിഞ്ഞാലും സൗഖ്യമുണ്ട് അല്ലേ. പ്രൈസ് ദ ലോർഡ്. ഇവന് മനസ്സില്ല. വേറൊരു കത്തോലിക്ക പുരോഹിതൻ പറഞ്ഞിരിക്കുന്നത്, ഈ ആൾക്കാർ സൗഖ്യമാകുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര സന്തോഷമാകും, അതുകൊണ്ട് ഇതെല്ലാം ഇട്ടിട്ട് പോകും. ഇയാൾ ഈ 10 38 വർഷമായിട്ട് ഇയാളുടെ പരിപാടി ഇട്ടിട്ട് പോകുന്ന സാധനങ്ങൾ ഇനി അടുത്ത് വരുന്ന രോഗികൾക്ക് അവിടെ കിടക്കണ്ട, ഈ 5 മണ്ഡപമൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇത് ചില അമ്പലങ്ങളിലും ചില പള്ളികളിലൊക്കെ കത്താത്ത മെഴുതിരി പോവുകയും കൊട്ടാത്ത തേങ്ങ പോവുകയൊക്കെ ചെയ്യുന്നത് പോലെ, പ്രാവിനെ വിറ്റ് നമ്മൾ വായിക്കുന്നില്ല, വിറ്റതുപോലെയൊക്കെ. പ്രൈസ് ദ ലോർഡ്. എന്നാൽ കർത്താവ് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ കർത്താവ് സൗഖ്യം തരും. ആമേൻ. ഹല്ലേലൂയ. ശാരീരിക വിടുതൽ പ്രാപിക്കുവാൻ നമ്മൾ 4 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു വിശ്വാസം ഉണ്ടാകണം, എൻ്റെ യേശു എനിക്ക് സൗഖ്യം തരും. രണ്ടാമത്, നാം യേശുവിനോട് നിലവിളിക്കണം. ഹല്ലേലൂയ. മൂന്നാമത്, നമ്മൾ വിടേണ്ടതെല്ലാം വിടണം. നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടത്, ഉപേക്ഷിക്കാൻ സാധിക്കാതിരിക്കുന്നതെല്ലാം ഒന്ന് വിട്ട് കഴിഞ്ഞിട്ട് യേശുവിൻ്റെ അടുക്കിലോട്ട് ഒന്ന് വരണം. നാലാമത്, നാം ദൈവത്തെ സ്തുതിക്കണം. ആമേൻ. ഹല്ലേലൂയ. സ്തുതിക്കുമ്പോഴാണ് വിടുതലുള്ളത്. ഹല്ലേലൂയ. നമ്മൾ 103-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, അവൻ നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നാം ദൈവത്തെ സ്തുതിക്കണം. ആമേൻ. ഹല്ലേലൂയ. രോഗസൗഖ്യം നമുക്കുള്ളതാണ്. 3 വിടുതലുകൾ ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. ദൈവമായ കർത്താവ് യുവജനങ്ങളെ നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ്.